السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. اللهم اغفر لنا ذنبنا كله، دقه وجله وأوله وآخره وعلانيته وسره، أما بعد. بريم الله سهودر غلاء يمسيد الله وديارت غلاء. رسول الله صلى الله عليه وسلم نيوغيدن آيا عرب سموهة الله آك على قطة الاستدي അല്ലാഹു സുബ്ഹാനഹു വതആല വിശേഷിപ്പിച്ചതുപോലെ അങ്ങേയറ്റത്തെ വഴികേടിലായിരുന്നു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. റബ്ബ് സുബ്ഹാനഹു വതആല അവരെക്കുറിച്ച് പറഞ്ഞല്ലോ, വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. തീർച്ചയായും അവർ ഇതിനു മുൻപ് വ്യക്തമായ വഴികേടിലായിരുന്നു. അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചിരുന്നവർ, ബിംബാരാധനയിൽ മുങ്ങിയവർ, മൃഗങ്ങളെ ബിംബങ്ങൾക്ക് വേണ്ടി നേർച്ചയാക്കിയിരുന്നവർ. മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ വലാ സായിബത്തിൻ വലാ വസീലത്തിൻ വലാ ഹാമിൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ബഹീറയെയോ അതുപോലെ അവർ പേരിട്ട മൃഗങ്ങളെയോ ഒന്നും നിശ്ചയിച്ചിട്ടില്ല, മറിച്ച് അവർ റബ്ബിന്റെ പേരിൽ കളവ് പറഞ്ഞതാണ്. ചില മൃഗങ്ങളെ അതിനവർ ബിംബങ്ങൾക്ക് നേർച്ചയാക്കും, അതിനെ പിന്നെ അവർ അറുത്ത് കഴിക്കുകയോ അതിന്റെ പുറത്ത് കയറുകയോ ചെയ്യുകയില്ല. അതോടൊപ്പം പല രൂപത്തിലുള്ള ഇടപാടുകൾ അവർ അതുമായി ചെയ്തിരുന്നു. ചിലത് പുരുഷന്മാർക്ക് മാത്രം കഴിക്കാം, ചിലത് അത് ചത്തുപോയാൽ പുരുഷനും സ്ത്രീക്കും കഴിക്കാം. ഇങ്ങനെ മൃഗങ്ങളുടെ പേരിൽ റബ്ബ് സുബ്ഹാനഹു വതആല പഠിപ്പിക്കാത്ത ധാരാളം അന്ധവിശ്വാസങ്ങൾ അവർ ഉണ്ടാക്കി തീർത്തു. അവർ പെൺമക്കളെ ജീവനോടെ കുഴിച്ചുമൂടിയിരുന്നു. അവരിലെ പല ഗോത്രങ്ങളും ദാരിദ്ര്യം കാരണത്താൽ മക്കളെ കൊലപ്പെടുത്തിയിരുന്നു, അല്ലെങ്കിൽ ദാരിദ്ര്യം ഭയപ്പെട്ടുകൊണ്ട്. നോക്കൂ, നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തു അലാനാമിലെ അവസാന ഭാഗത്ത് അവരുടെ ജാഹിലിയത്തിന്റെ അതിന്റെ ഇരുട്ട് എത്രമാത്രം കനത്തതായിരുന്നു, എത്ര വലിയ വഴികേടിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ആയത്തുകൾ കാണാം. ഇമാം ബുഖാരി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ സറക അൻ തഅലമ ജഹ്ലൽ അറബ്, അറബികളുടെ ജഹലിനെ കുറിച്ച്, അവരുടെ അജ്ഞതയെക്കുറിച്ച്, അത് എത്രമാത്രം അഗാധത്തിലായിരുന്നു, എത്രമാത്രം അഗാധമായ ആഴത്തിലായിരുന്നു അവരുടെ അജ്ഞത എന്നറിയണോ? ഫഖറ മാ ഫൗക സലാസീന വമിയ ഫി സൂറത്തുൽ അൻആം. സൂറത്തുൽ അൻആമിലെ 130 മുകളിലുള്ള ആയത്തുകൾ ഒന്ന് ഓതി നോക്കുക. ഖദ് ഖസറൽ ലദീന ഖതലു ഔലാദഹും സഫഹം ബിഗൈറി ഇൽം എന്ന് തുടങ്ങുന്ന ആയത്തുകൾ അല്ലാഹു അവരെ കുറിച്ച് പറഞ്ഞു, ഖദ് ദല്ലു വമാ കാനു മുഹ്തദീൻ, തങ്ങളുടെ മക്കളെ യാതൊരു വിവരവുമില്ലാതെ കൊന്നുകളഞ്ഞ ആളുകൾ അവർ നഷ്ടത്തിലായിപ്പോയിരിക്കുന്നു. ഒടുവിൽ അല്ലാഹു പറഞ്ഞു, ഖദ് ദല്ലു വഴികേടിലാണ്, വമാ കാനു മുഹ്തദീൻ, അവർ സന്മാർഗത്തിലേയല്ല, അവർ സന്മാർഗത്തിൽ ആയതേയില്ല. ഇങ്ങനെ അങ്ങേയറ്റത്തെ അന്ധകാരത്തിലായിരുന്നു അറബികൾ കഴിഞ്ഞിരുന്നത്. എന്നാൽ നോക്കൂ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്ത സമൂഹം അവരാണ്, അറബികളാണ്. അന്ന് ഭൂമുഖത്തുള്ള മനുഷ്യരുടെ മുഴുവൻ സ്ഥിതി എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകൾ കാണാം. അള്ളാഹു ഭൂമിയിലുള്ളവരിലേക്ക് നോക്കി, ഫമഖതഹും, അള്ളാഹു അവരോട് മുഴുവൻ കോപിച്ചു. അറബഹും വഅജമഹും, അവരിലെ അറബികളോടും അജമികളോടും, അറബികളോടും അനറബികളോടും. അഹ്ലു കിതാബിലെ അള്ളാഹു പണ്ട് മുൻപ് കിതാബ് നൽകിയ വിഭാഗങ്ങളിലെ ഒരു ബഖായ വളരെ കുറച്ചാളുകളോടൊഴികെ, അവർ മാത്രം അവരുടെ പഴയ നബിമാർ പഠിപ്പിച്ച ദീനിൽ ഉറച്ചു നിന്നിരുന്നു. ബാക്കി മുഴുവൻ മനുഷ്യർക്കും അള്ളാഹുവിന്റെ മഖ്താണ്, അവന്റെ കോപമാണ് ലഭിച്ചത്. അങ്ങനെയുള്ള ഇരുണ്ട സ്തുതിവിശേഷമാണ് ഭൂമിയിൽ അന്ന് നിലനിന്നത്. അപ്പോഴാണ് ലോകർക്ക് മുഴുവൻ കാരുണ്യമായിക്കൊണ്ട് അവരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത്. യാ അയ്യുഹ നബി ഇന്ന അർസൽനാക ശാഹിദം വ മുബശ്ശിറൻ വ നദീറ വ ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വ സിറാജൻ മുനീറ. ഉ നബിയെ താങ്കളെ നാം നിയോഗിച്ചിരിക്കുന്നു ഷാഹിദൻ, സാക്ഷിയായിക്കൊണ്ട്, ജനങ്ങൾക്ക് എല്ലാം ഉള്ള സാക്ഷിയായിക്കൊണ്ട്. വ മുബശ്ശിറൻ, അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അവനനുസരിച്ചവർക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നയാളായിക്കൊണ്ട്. വ നദീറൻ, അള്ളാഹുവിനെ ധിക്കരിച്ചവർക്ക് താക്കീദുകാരനായിക്കൊണ്ട്. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, റബ്ബിന്റെ അനുമതിയോടെ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന ദാഇയൻ, പ്രബോധകനാക്കി ആയിക്കൊണ്ട്. വസിറാജൻ മുനീറ, പ്രകാശിക്കുന്ന ഒരു വിളക്കായിക്കൊണ്ട്. ഇങ്ങനെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചു. നോക്കൂ, ആ സിറാജ്, ആ വിളക്ക് അള്ളാഹു നിശ്ചയിച്ചത് ആ അറബിന്റെ, അറബികളുടെ ഭൂമിയിലാണ്. ഭൂമിയിൽ ഉള്ള മുഴുവൻ മനുഷ്യരുടെയും സ്ഥിതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അറബികളെയാണ് ഇതിന് തെരഞ്ഞെടുത്തത്. അത് അള്ളാഹു അവർക്ക് നൽകിയ വലിയ അനുഗ്രഹമായിരുന്നു, വലിയ ശ്രേഷ്ഠതയാണത്. അവരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ അള്ളാഹു നിശ്ചയിച്ചു എന്നത് വലിയ ശ്രേഷ്ഠതയാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, അലം തറ ഇലൽ ലദീന ബദ്ദലു നിഅമത്തല്ലാഹി കുഫ്റൻ വഅഹല്ലു ഖൗമഹും ദാറൽ ബവാർ ജഹന്നമ യസ്ലൗനഹ. ഒരു ഖൗമിനെ നീ കണ്ടില്ലേ, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ അവർ മാറ്റിമറിച്ചു, അവർ നാശത്തിന്റെ ഭവനം, നരകം, അവർ കിടന്നെരിയുന്ന നരകത്തിലേക്ക് എടുത്തു ചാടി. അതാരെ കുറിച്ചാണ്? അത് ഖുറൈശികളെ കുറിച്ചാണ് എന്ന് മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം. അവരുടെ അതേ പാതയിൽ സഞ്ചരിച്ച എല്ലാവർക്കും അത് ബാധകമാണ്. വലിയ അനുഗ്രഹം അള്ളാഹു അവർക്ക് നൽകി. എന്താണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ അള്ളാഹു അവരിൽ നിയോഗിച്ചു. ആ അനുഗ്രഹത്തെ അവർ സ്വീകരിക്കാതെ വിളിച്ചറിഞ്ഞു. അവരിൽ പലരും പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്, അവരിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ റസൂലിനെ നിശ്ചയിച്ചു എന്നത്. അറബികൾ അവർ ഈ പറഞ്ഞ വൃത്തികേടുകളിലും ഈ പറഞ്ഞ മ്ലേച്ഛതകളിലും ആയിരുന്നെങ്കിലും അവരിൽ ഉള്ള ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. കാരണം അവരിലെ ആളുകളാണ് നന്നായി നന്മയിലേക്ക് വന്ന് ഈ റിസാലത്ത് ഏറ്റെടുക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇതിന്, ഈ ദീനിന്റെ പ്രചാരകരായി നാളെ ഇറങ്ങാനുള്ള സമൂഹം അവരാണ്. അവർക്ക് ചില മേന്മകൾ ഉണ്ടായേ പറ്റൂ, ചില പ്രത്യേകതകൾ അവർക്കുള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അവരിൽ നിയോഗിച്ചത്. അങ്ങനെ ചില സ്വഭാവ ഗുണങ്ങൾ ഈ തിന്മകൾക്കിടയിലും അവർക്ക് ഉണ്ടായിരുന്നു. അതിലൊന്നാണ് അവർ സിദ്ഖിന് വലിയ മൂല്യം നൽകിയിരുന്നു. സത്യസന്ധത എന്നത് വലിയ നന്മയായി അവർ കണ്ടിരുന്നു. അബു സുഫിയാൻ റളിയല്ലാഹു അൻഹു പിന്നീട് പറഞ്ഞത് കാണാം. അബു സുഫിയാൻ കാഫിറായിരുന്ന കാലത്ത് ഹിറഖൽ എന്ന രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അബു സുഫിയാനോട് ചോദിച്ചു. ഹിറഖലിനെ അറബി അറിയില്ല, ഹിറഖലിന്റെ ഭാഷ അബു സുഫിയാനും അറിയുകയില്ല. അതുകൊണ്ട് പരിഭാഷപ്പെടുത്താൻ ഒരാളെ വെച്ചിട്ടുണ്ട്. അബു സുഫിയാന്റെ കൂട്ടുകാരെ അബു സുഫിയാന്റെ പിന്നിൽ നിർത്തി, പിന്നിൽ അവരോരുത്തരുടെ പിന്നിലായി ഇങ്ങനെ നിർത്തി. അബു സുഫിയാന് പിന്നിലുള്ള കൂട്ടുകാരെ കാണാൻ കഴിയുന്നില്ല, എല്ലാവരും രാജാവിന് അഭിമുഖമായി നിൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും, ഇയാൾ വല്ല കളവും പറഞ്ഞാൽ നിങ്ങൾ പിന്നിൽ നിന്ന് അങ്ങനെ ചേരണം. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കളവ് പറഞ്ഞു എന്ന് ആളുകൾക്കിടയിൽ അറിയപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് കളവ് പറഞ്ഞേനെ. പക്ഷെ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുവായിരുന്നിട്ട് കൂടി ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ശരിയായ ഉത്തരമാണ് പറഞ്ഞിരുന്നത്. അവർ സിദ്ഖിന് വലിയ വില നൽകിയിരുന്നു. അതുപോലെ ഉദാരതയുടെ കറം എന്ന് പറയുന്ന സ്വഭാവം, ഉദാരത, അതിൽ അങ്ങേയറ്റം അറിയപ്പെട്ട ആളുകളായിരുന്നു അവർ. അവരെ അവരുടെ കഥകളിൽ കാണാം, അവരുടെ അരികിൽ അതിഥിയായി ആളുകൾ വന്നാൽ, മരുഭൂമിയിലെ അതിഥികൾ എന്നാൽ ദൂരനാട്ടിൽ നിന്ന് വരുന്ന ദൈഫുകൾ എന്നാൽ അവരെ കൂടുതലായി പരിഗണിക്കേണ്ടതുണ്ട്. ആ നാട്ടിൽ ആരെങ്കിലും ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ ഇന്നത്തെ പോലെ ആളുകൾക്ക് ഹോട്ടലുകളും മറ്റും കയറി താമസിക്കാനില്ല, നാട്ടുകാരവരെ സ്വീകരിക്കണം. അങ്ങനെ അതിഥികൾ വന്നാൽ അവരുടെ കഥകളിൽ കാണാം, എന്ത് വീട്ടിലൊന്നുമില്ലെങ്കിൽ അല്ലെങ്കിൽ തങ്ങൾക്കാകെ ജീവിതോപാധിയായി ചെലവിന് പണം കണ്ടെത്താൻ തങ്ങളെ സഹായിക്കുന്ന ഒരാടോ ഒരു ഒട്ടകമോ ഉണ്ടെങ്കിൽ, അത് മാത്രമേ ഉള്ളൂവെങ്കിൽ അതിനറുത്തിട്ട് അതിഥിയെ നോക്കും. ഇങ്ങനൊരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു. അതുപോലെ ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം അവരിൽ പലരും കുടിച്ചിരുന്നത് ഇതിനുവേണ്ടിയായിരുന്നു, മദ്യപിച്ചിരുന്നത് ഇതിനുവേണ്ടിയാണ്. കാരണം എന്താ, കുടിച്ചാൽ പിന്നെ എന്തും കൊടുക്കുമല്ലോ, കുടിച്ചാൽ പിന്നെ അധികം ചിന്തിക്കൂല, പിന്നെയോ എന്തുടുത്തത് കൊടുക്കും. അതിനുവേണ്ടി അവർ എന്തു ചെയ്തിരുന്നു, മദ്യപിച്ചിരുന്നു. നോക്ക്, ഖുർആനിൽ അള്ളാഹു മദ്യം നിരോധിക്കുന്ന ഘട്ടങ്ങളിൽ പല ഘട്ടങ്ങളിലായിട്ടാണ് നിയോഗിച്ചത്. അതിൽ ആദ്യം ഇറങ്ങിയ ആയത്തിൽ എന്താ പറഞ്ഞത്, മദ്യവും ചൂതാട്ടവും അതിൽ ചില ഉപകാരങ്ങളുണ്ട്, കുറെ ഉപദ്രവങ്ങളുമുണ്ട്. വൈസ്മുഹുമ അക്ബറു മിൻ നഫഈഹിമ, അതിൽ ഉപദ്രവങ്ങളാണ് ഉപകാരത്തെക്കാൾ കൂടുതൽ. അള്ളാഹു അത് വിരോധിച്ചു, അത് വിലക്കി. പിന്നീട് അതിലൂടെ അവർ കണ്ടിരുന്ന ചില ഉപകാരങ്ങൾ ഇതാണ്, ആൾക്ക് എന്ത് എടുത്തു കൊടുക്കാൻ അതിലൂടെ അവർ ശ്രമിച്ചിരുന്നു. എത്രത്തോളം, മുന്തിരിക്ക് കറം എന്ന് പേര് വരെ ഇട്ട് കളഞ്ഞു ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേര് മാറ്റി. കറം എന്നത് മുന്തിരിക്ക് പറയേണ്ടതല്ല, മറിച്ച് മുഅ്മിനിന് പറയേണ്ടതാണ്, അവന്റെ ഹൃദയത്തിന് പറയേണ്ടതാണ്. കറം എന്ന പേര് മുന്തിരിക്ക് അവരിടാൻ കാരണം ഇതായിരുന്നു എന്ന് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. കറം എന്താണ്, ഉദാരതയാണ്. കള്ളുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒന്ന് മുന്തിരിയാണ്. അപ്പൊ നോക്കൂ, ഇത് അവരുടെ സ്വഭാവമായിരുന്നു, ഉദാരത, വല്ലാതെ കൊടുക്കുന്ന ആളുകളായിരുന്നു, അതിനറിയപ്പെട്ട ആളുകളായിരുന്നു. അവരുടെ മറ്റൊരു സ്വഭാവത്തിൽപ്പെട്ടതാണ്, സൽഗുണത്തിൽപ്പെട്ടതായിരുന്നു, ഷജാഅത്ത്, ധീരത, ധീരന്മാരായിരുന്നു അവർ. ഒരു കാര്യം അത് ശരിയാണെന്ന് മനസ്സിലാക്കിയാൽ അതിനുവേണ്ടി ചാടിപ്പുറപ്പെടാൻ അവർ ധൈര്യം കാണിച്ചിരുന്നു. അതുപോലെ ഇസ്സത്തു നഫ്സ് അവരുടെ സ്വഭാവമായിരുന്നു, അഥവാ സ്വാഭിമാനികളായിരുന്നു. എന്തു സഹിക്കും, അപമാനിക്കുന്നത് സഹിക്കൂല എന്ന് മാത്രമല്ല, ഈ സ്വഭാവത്തിന്റെ പേരിൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ചെറിയ എന്തെങ്കിലും വാക്കിന്റെ പേരിൽ ഉടനെ വാളെടുത്തിട്ട് ഇറങ്ങണം. ഇങ്ങനൊരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു, ധീരത അവരുടെ സ്വഭാവമായിരുന്നു. അതുപോലെ അവരുടെ മറ്റൊരു സൽഗുണമായിരുന്നു, അവർ പൊതുവെ നാട്യങ്ങളില്ലാത്ത ആളുകളാണ്. നമ്മൾ സാധാരണ പറയുന്നത് സിമ്പിളായ ആളുകളാണ്. അവർക്ക് നാട്യങ്ങളില്ല, ലാളിത്യം അവരുടെ സ്വഭാവമായിരുന്നു, ലാളിത്യം അവരുടെ ഒരു പൊതു സ്വഭാവമായിരുന്നു. ഇങ്ങനെയുള്ള ചില സൽഗുണങ്ങൾ അവർക്കുണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട അവരുടെ ഗുണമായിരുന്നു, വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്, എന്താണത്, അതായത് അന്ന് ലോകത്തുണ്ടായിരുന്ന പല സംസ്കാരങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ നാട് ഇന്ത്യ, ആ കാലത്ത് തന്നെ പല വിജ്ഞാനീയങ്ങൾക്കും അറിയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഗ്രീക്കുകാർ ആ കാലത്ത് തന്നെ അവരുടേതായ സംസ്കാരത്തിന് അറിയപ്പെട്ടിട്ടുണ്ട്. ഈ വക ലോകത്ത് നിലവിലുണ്ടായിരുന്ന സംസ്കാരത്തിന്റെ ആളുകളെല്ലാം ഒരുപാട് പിടച്ച തത്വശാസ്ത്രങ്ങൾ പഠിച്ച് അത് തലയിൽ കയറ്റിവെച്ച ആളുകളായിരുന്നു. വേണ്ടാത്ത കുറെ തത്വശാസ്ത്രങ്ങൾ പഠിച്ചു വച്ച ആളുകളായിരുന്നു. ഏതാണ്, എന്നാൽ അറബികളുടെ മനസ്സ് അത് വെള്ളക്കടലാസ് പോലെയാണ്, അതിൽ ഈ ജാതി തത്വശാസ്ത്രങ്ങൾ ശാസ്ത്രങ്ങളൊന്നും ഫിലോസഫികളൊന്നും കയറിയിട്ടില്ല. അതിൽ എന്തും വരച്ചിടാൻ എളുപ്പമായിരുന്നു. ജഹ്ല് രണ്ട് രൂപത്തിലുണ്ട് എന്നാണ് അല്ലേ. വിവരക്കേട് അജ്ഞത എന്നത് രണ്ട് രൂപത്തിലാണ്. ഒന്ന് ജഹൽ ബസീത്ത്, ജഹൽ ബസീത്ത് എന്ന് പറഞ്ഞാൽ ആ ജഹൽ അത് ഉപദ്രവം കുറഞ്ഞ ജഹലാണ്, വിവരമില്ല. പക്ഷേ വിവരമില്ല എന്ന വിവരം അവനുണ്ട്. എനിക്ക് ഞാൻ അജ്ഞനാണ് എന്ന് എനിക്കറിയാമെങ്കിൽ എന്റെ ജഹലിന്റെ പേരാണ് ജഹൽ ബസീത്ത്. രണ്ടാമത്തെ ജഹൽ ജഹൽ മുറക്കബ്, മുറക്കബായ ജഹൽ. എന്താണ് മുറക്കബായ ജഹൽ? അത് കൂടുതൽ അപകടമാണ്. അതായത് വിവരമില്ല, പക്ഷെ അവന് വിവരമില്ല എന്നുള്ള വിവരം കൂടി അവനില്ല. അവൻ വിചാരിക്കുന്നത് ഞാൻ വലിയ വിജ്ഞാനമുള്ള ആളാണ് എന്നാണ്. അതിന്റെ പേരാണ് ജഹൽ മുറക്കം. അത് കൂടുതൽ അപകടമാണ്. കാരണം അവന് ഹക്ക് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ ആദ്യം അവന്റെ മനസ്സിൽ കുടിയിരുത്തിയ ബാത്തിൽ തകർക്കണം, അത് തൂത്ത് വൃത്തിയാക്കണം. എന്നിട്ട് മാത്രമേ ഖൈർ പഠിപ്പിച്ചു കൊടുക്കാൻ സാധ്യ കഴിയുകയുള്ളൂ. അതുപോലെ അങ്ങനെയുള്ള ആളുകൾ പൊതുവെ പഠിക്കുകയില്ല. ഞാനെല്ലാം പഠിച്ച ആളാണെന്ന് വിചാരിച്ചാൽ പിന്നെ ആരാണ് പഠിക്കുക? അതേസമയം വിവരമില്ല എന്ന് മനസ്സിലാക്കിയ ആളുകൾ അവർ പഠിക്കും. അതുകൊണ്ടാണ് ചില മുൻഗാമികൾ പറഞ്ഞത് നിസ്ഫുൽ ഇൽമി ലാ അദിരി, നിസ്ഫുൽ ഇൽമി ലാ അദിരി, അറിവിന്റെ പകുതിയാണെന്ത്, ലാ അദിരി, എനിക്കറിയില്ല എന്ന് പറയുന്നു. തനിക്ക് പലതും പഠിക്കാനുണ്ട് എന്ന ബോധം അത് അറിവിന്റെ പകുതിയാണ്. അങ്ങനെയുള്ള ആളുകൾ പഠിക്കും. ഇതുമായി ബന്ധപ്പെട്ട ഒരു കവിത, വളരെ ഒരു കഥ, ഒരു കഥ പറയാറുണ്ട്. എന്താണത്? പണ്ടൊരു നാട്ടിൽ ഒരാൾ വൈദ്യം പഠിക്കാൻ തീരുമാനിച്ചു, ഡോക്ടറാകാൻ തീരുമാനിച്ചു. പണ്ട് കാലത്തെ ഡോക്ടർ അതാകാൻ തീരുമാനിച്ചിട്ട് ഒരാളിങ്ങനെ അതിനുവേണ്ടി നടക്കുമ്പോ അയാൾ വിചാരിച്ചു എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ഡോക്ടറെ നോക്കി, ഒരു വൈദ്യനെ നോക്കി വൈദ്യം പഠിക്കാം. അങ്ങനെ അയാൾ നാട്ടിലെ അറിയപ്പെട്ട ഒരു വൈദ്യന്റെ അടുത്തുപോയി അയാളെ ദൂരെ നിന്ന് അയാളെ വീക്ഷിക്കാൻ തുടങ്ങി. അപ്പൊ ഇയാൾ കുറച്ചിങ്ങനെ നോക്കിയപ്പോ ഇയാൾക്ക് തോന്നി ഇത് വളരെ എളുപ്പമുള്ള സിമ്പിളായ പരിപാടിയാണല്ലോ ഒരു വൈദ്യനാകുക എന്ന് പറഞ്ഞാൽ. കാരണം എന്താണ് വൈദ്യൻ ചെയ്യുന്നത്, ഡോക്ടർ ചെയ്യുന്നുണ്ട. രോഗികൾ അയാളെടുത്ത് വരുന്നു, എന്താണ് അസുഖം എന്ന് ചോദിക്കും, വായതുറക്കാൻ പറയും, എന്നിട്ട് പെട്ടിയിൽ നിന്നൊരു മരുന്നെടുത്തിട്ട് കൊടുക്കും, ഇത്രയല്ലേ ഉള്ളൂ എന്ന് ഇയാൾ വിചാരിക്കും. അങ്ങനെ ഇയാൾ ഉടനെ ഈ പണിക്ക് ഇറങ്ങും. കുറച്ച് മരുന്നുകൾ സംഘടിപ്പിച്ച് ഇയാൾ ഈ പണിക്കിറങ്ങി. അയാളുടെ അടുത്ത് രോഗികൾ വരും, എന്താ രോഗം എന്ന് ചോദിക്കും, വായ തുറക്കാൻ പറയും, ഇന്ന് അസുഖമാണെന്ന് പറയും, പെട്ടി നിന്ന് ഒരു മരുന്നെടുത്ത് കൊടുക്കും. ഖലാസ്. അങ്ങനെ ഇയാൾ ഈ പണിയുമായി മുന്നോട്ട് പോയി. സ്വാഭാവികമായി ഇയാൾ കാരണത്താൽ കുറെ ആളുകൾ ദുനിയാവ് വിട്ട് പരലോകത്തേക്ക് പോയി. അങ്ങനെ ഇയാൾ ഇങ്ങനെ ഇതുമായി ജീവിക്കവേ ആ നാട്ടിലെ ചില ചെറുപ്പക്കാർ, അയാൾ സഞ്ചരിക്കാറുണ്ടായിരുന്ന ഒരു കഴുത ഉണ്ടായിരുന്നു, ആ കഴുതയുടെ പുറത്തൊരു കവിത എഴുതി വെച്ചു. എന്നാ എഴുതി വെച്ചത്? ലൗ അൻസഫദ്ദഹ്റു കുന്തു അർക്കബഹു ലഅന്ന ജഹ്ലി ബസീതുൻ വസാഹിബി ജാഹിലുൻ മുറക്കബു. കഴുത പറയുന്നതായി എഴുതി വെച്ചതാണ്. എന്താണ്? നീതിയുടെ ഒരു കാലം വന്നിരുന്നെങ്കിൽ ഞാൻ ഇയാളുടെ പുറത്തേറി സഞ്ചരിക്കുമായിരുന്നു. ഇയാൾ എന്റെ പുറത്ത്, ഞാൻ ഇയാളുടെ പുറത്ത് കയറി സഞ്ചരിക്കുമായിരുന്നു. കാരണം അല്ലേ അന്ന ജഹ്ലി ബസീത്തു, എന്റെ ജഹൽ ബസീത്താണ്, എന്റെ വിവരക്കേട്, എനിക്ക് വിവരമില്ലാന്ന് എനിക്കറിയാം. വസാഹിബി ജാഹിലുൻ മുറക്കബു, എന്നാൽ എന്റെ കൂട്ടുകാരൻ എന്റെ ആളുണ്ടല്ലോ, ഇയാൾ മുറക്കബായ ജാഹിലാണ്, ഇയാൾക്ക് വിവരമില്ല എന്നുള്ള വിവരം കൂടി ഇയാൾക്കില്ല. സല്ലല്ലാഹു ആഫിയ, നഊദു ബില്ലാഹി അൻ നകൂന മിനൽ ജാഹിലീൻ. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. നോക്കൂ, ഇതുപോലെ ഉള്ള പല സമൂഹങ്ങളും സംസ്കാരങ്ങളും ലോകത്തുണ്ട്. എന്നാൽ അറബികൾ അവർ പിഴച്ച തത്വശാസ്ത്രങ്ങളും ഫിലോസഫികളും പഠിച്ചിട്ട് അവരുടെ കൽബ് കേടു വന്നിട്ടില്ല. ഇങ്ങനെ ചില ഗുണങ്ങൾ അറബികൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വതആല, അല്ലാഹു അലം, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരിലാണ് നിയോഗിച്ചത്. നോക്കൂ, അവരിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നസബ്, അവിടുത്തെ കുടുംബ പരമ്പര, പിതൃ പരമ്പര ഏറ്റവും മുന്തിയ പിതൃ പരമ്പരയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്നല്ലാഹ അസ്തഫ കിനാനത മിൻ വലദി ഇസ്മായിൽ, ഇസ്മായിൽ സന്തതികളിൽ നിന്ന് കിനാനയെ അല്ലാഹു തെരഞ്ഞെടുത്തു. വസ്തഫ ഖുറൈശൻ മിൻ കിനാന, കിനാനയിൽ ഖുറൈശിനെ അല്ലാഹു തെരഞ്ഞെടുത്തു. വസ്തഫ മിൻ ഖുറൈശിൻ ബനി ഹാഷിം, ഖുറൈശിൽ നിന്ന് ഹാഷിം സന്തതികളെ അല്ലാഹു തെരഞ്ഞെടുത്തു. വസ്തഫാനി മിൻ ബനി ഹാഷിം, ബനു ഹാഷിമിൽ നിന്ന് അല്ലാഹു എന്നെ തെരഞ്ഞെടുത്തു. അഥവാ ഈ ശ്രേഷ്ഠമായ കുടുംബ പരമ്പരയിലായിരുന്നു, ഈ തറവാട്ടിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. ജനങ്ങളുടെ ഹസബ് വ്യത്യാസമുണ്ട്, സമ്പത്ത് വ്യത്യാസമില്ലേ, എല്ലാവരുടെയും കയ്യിൽ ഒരുപോലെയാണ് പൈസ ഉള്ളത് അല്ല. സൗന്ദര്യത്തിൽ ആളുകൾ വ്യത്യാസപ്പെടും, ദീനിൽ ആളുകൾ വ്യത്യാസപ്പെടും, അതുപോലെ ഹസബിലും ജനങ്ങൾ വ്യത്യാസപ്പെടും. കുടുംബ പരമ്പര, പിതൃപരമ്പര, അത് ശ്രേഷ്ഠമായ പിതൃപരമ്പരയുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠം നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പരയാണ്. ഇബ്രാഹിം അലൈഹി സലാമിന്റെ സന്താന പരമ്പരയിൽ, ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. നമ്മൾ ഉസൂലു സലാസയുടെ ദർസിൽ മഅരിഫത്തു നബീന സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക എന്ന അസൽ വിശദീകരിക്കവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പരയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇവിടെ പറയാൻ എന്തെങ്കിലും വിട്ടുപോയാൽ അത് കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 21 പിതാമഹന്മാരുടെ പേരുകൾ, ആ പേരുകളിൽ ഇവരാണ് നബിയുടെ 21 പിതാമഹന്മാർ എന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന നസ്സാബുകൾക്കിടയിൽ, പിതൃപരമ്പര എണ്ണുന്ന ആ വിജ്ഞാന ശാഖയിൽ അറിവുള്ള ആളുകൾക്കിടയിൽ, ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 21 പിതാമഹന്മാർ ഇന്നവരായിരുന്നു എന്നത്. നസബ് പഠിക്കുക എന്നത് ദീനിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നസബ് പഠിക്കുക, തഅല്ലമുൽ അൻസാബ്. എന്തുകൊണ്ടാണത്? അത് മുഖേന കുടുംബ ബന്ധം ചേർക്കാൻ സാധിക്കും. ആർക്കാണ് പിതാമഹന്മാർ, അവരുടെ സഹോദരങ്ങൾ ആരാണ്, അവരുടെ മക്കൾ ആരാണ്, അതുവഴി കുടുംബ ബന്ധം ചേർക്കുക എന്നത് സാധിക്കും. അറബികൾ അത് പഠിക്കാൻ വലിയ താല്പര്യം കാണിച്ചിരുന്നു. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ അതിൽ വലിയ വിജ്ഞാനം കൊണ്ട് അറിയപ്പെട്ടവരായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹക്ക് നസബുകളിൽ, അറബികളുടെ നസബുകളെ കുറിച്ച് വലിയ വിജ്ഞാനം ഉണ്ടായിരുന്നു എന്നാണ്. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിജ്ഞാനം ആ വീട്ടിൽ നിന്ന് പകർന്നു കിട്ടിയതായിരുന്നു എന്ന് ചരിത്രത്തിന്റെ കിതാബുകളിൽ കാണാം. നമ്മൾ മുമ്പ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നസബ് ഒന്നുകൂടി കേൾക്കുന്നത് നന്നാകും. മുഹമ്മദുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ ഉപ്പയുടെ പേരെന്താ? അബ്ദുല്ലാഹ് ഇബിൻ അബ്ദുൽ മുത്തലിബ് ഇബിൻ ഹാഷിം ഇബിൻ അബ്ദി മനാഫ് ഇബിൻ ഖുസൈ ഇബിൻ ഖിലാബ് ഇബിൻ മുറ ഇബിൻ കഅബ് ഇബിൻ ലുഐ ഇബിൻ ഗാലിബ് ഇബിൻ ഫിഹിർ ഇബിൻ മാലിക് ഇബിൻ നദർ ഇബിൻ കിനാന ഇബിൻ ഖുസൈമ ഇബിൻ മുദരിക ഇബിൻ ഇല്യാസ് ഇബിൻ മുദർ ഇബിൻ നിസാർ ഇബിൻ മഅദ് ഇബിൻ അദ്നാൻ, അദ്നാൻ വരെ ഉള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പര വളരെ പ്രസിദ്ധവും തർക്കമില്ലാത്തതുമാണ്. ഈ 21 പിതാമഹന്മാരിൽ 11-ാമത്തെ ആളാണ് ഫിഹിർ. ഫിഹിറിന്റെ വേറൊരു പേരാണ് ഖുറൈഷ്. ഇതാണ് വളരെ അറിയപ്പെട്ട കാര്യം. അപ്പൊ ഫിഹിർ 11-ാമത്തെ ആളാണ്. അപ്പുറത്തും ഇപ്പുറത്ത് 10 പേർ, 21 പിതാമഹന്മാരായതുകൊണ്ട് ഫിഹിർ അതിൽ അതിന്റെ മധ്യത്തിലാണ് വരിക. ഇത് നോക്കൂ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ അറിയപ്പെട്ട ശ്രേഷ്ഠമായ കുടുംബ പരമ്പരയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവത്തിൽ അബൂ സുഫിയാനോട് ഹിറക്കൽ രാജാവ് ചോദിച്ച ഒന്നാമത്തെ ചോദ്യം എന്താണ്? നിങ്ങളിൽ ഈ നബിയാണെന്ന് പറഞ്ഞ ആളുടെ നസബ് എങ്ങനെയാണ്, പിതൃപരമ്പര എങ്ങനെയാണ്? അപ്പൊ അബൂ സുഫിയാൻ പറഞ്ഞു, റളിയല്ലാഹു അൻ, ഹുവ മിന്ന ദു നസബ്, ഹുവ മിന്ന ദു നസബ്, ഞങ്ങളിൽ നല്ല കുടുംബ പരമ്പരയുള്ള ആളാണ്. അബൂ സുഫിയാന് കളവ് പറയാൻ സാധിക്കുകയില്ല. ഒന്ന്, രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നസബ് മോശമായാൽ അബൂ സുഫിയാന്റെ മോശമാവും. അബൂ സുഫിയാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരനാണ്. ബനു ഹാഷിമിലല്ല, ബനു ഉമയ്യയിലാണ്. ബനു ഹാഷിമിലല്ല, ബനു ഉമയ്യയിലാണ് വരിക. പക്ഷെ രണ്ടുപേരും ഖുറൈശികൾ തന്നെയാണ്, രണ്ടു കൂട്ടരും ഖുറൈശികൾ തന്നെയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പ്രത്യേകതയാണ്, അവിടെ ഒന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദം നബി അലൈഹി സലാം തൊട്ട് അബ്ദുല്ലാഹ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹത്തിലൂടെയല്ലാതെ നബിയുടെ പിതൃപരമ്പര വന്നിട്ടില്ല. മോശമായ ബന്ധത്തിലൂടെ വിചാരത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃപരമ്പര വന്നിട്ടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഖറജ്തു മിൻ നികാഹിൻ വലം അഖ്റുജ് മിൻ സിഫാഹിൻ. ഞാൻ വന്നത് നിക്കാഹിലൂടെ മാത്രമാണ്, സിഫാഹിലൂടെ വന്നിട്ടില്ല. സിഫാഹ് എന്നാൽ വ്യഭിചാരമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ലദുൻ ആദമ ഇലാ അൻ വലദനി അബി വ ഉമ്മി. ആദം അലൈഹിസ്സലാം തൊട്ട് എന്റെ മാതാപിതാക്കൾ വരെ, വലം യുസിബ്നി മിൻ സിഫാഹിൽ ജാഹിലിയത്തി ഷൈ, ജാഹിലിയത്തിലെ വ്യഭിചാരത്തിൽ യാതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല. ഇത് വലിയ ശ്രേഷ്ഠതകളിലൊന്നാണ്, മനസ്സിലല്ലേ? നിക്കാഹിലൂടെ മാത്രം പിതൃപരമ്പര ഉണ്ടാവുക എന്ന്. ചില ആളുകൾക്കൊരു സംശയം ഉണ്ടാവും, മുമ്പ് നമ്മൾ വിശദീകരിച്ചതാണ്. അതായത് ആ പിതൃപരമ്പരയിൽ പലരും മുശിരിക്കുകളാണ്, കാഫിറുകളാണ്, സംശയമില്ല. പക്ഷേ മുശിരിക്കുകളുടെ കാഫിറുകളുടെ വിവാഹം വിവാഹമാണ്, വ്യഭിചാരം വ്യഭിചാരവുമാണ്, മനസ്സിലായില്ലേ? വിവാഹം വിവാഹമാണ്, വ്യഭിചാരം വ്യഭിചാരവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അതിനുശേഷവും സഹാബത്തിന്റെ കാലത്തുമെല്ലാം മുശിരിക്കുകളായ ദമ്പതിമാർ ഇസ്ലാമിക സമൂഹത്തിലുണ്ട്. അവരെ, അവരുടെ ബന്ധത്തെ അവരുടെ ദീൻ പ്രകാരമാണ് അവർ വിവാഹം ചെയ്തത്. ആ വിവാഹത്തെ ഇസ്ലാം വിവാഹമായിട്ടാണ് കണ്ടത്, അതല്ലാതെ വ്യഭിചാരമായിട്ടല്ല. കാരണം വിവാഹം എന്നത് അള്ളാഹുവിന്റെ ശറഈയായ ഒരു നടപടിക്രമം മാത്രമല്ല, പിന്നെയോ കൗണിയായ നടപടിക്രമം കൂടിയാണ്, പ്രാപഞ്ചികമായൊരു നടപടിക്രമം കൂടിയാണത്, മനസ്സിലായില്ലേ? അത് പ്രപഞ്ചത്തിൽ അള്ളാഹു നിശ്ചയിച്ച ഒരു നടപടിക്രമമാണ്. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ രണ്ട് നബിമാരുടെ ഭാര്യമാർ, ദറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറാഅത നൂഹൻ വഇംറാഅത ലൂത്ത്. ലൂത്ത് നബിയുടെയും നൂഹ് നബിയുടെയും ഭാര്യമാരെ അള്ളാഹു കാഫറുകൾക്ക് ഉദാഹരണമായി പറഞ്ഞു, അവർ നരകത്തിലാണെന്ന് പറഞ്ഞു. എന്നിട്ട് റബ്ബ് പറഞ്ഞു, ഫഖാനതഹുമ, ആ രണ്ട് പേരും രണ്ട് സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചു, ഖയാനത്ത് നടത്തി. മുഫസ്സിറുകൾ, പണ്ഡിതന്മാർ ആ ആയത്തിന്റെ തഫ്സീറിൽ പ്രത്യേകം പ്രത്യേകം നമ്മുടെ മുൻഗാമികൾ രേഖപ്പെടുത്തിയത് കാണാം. വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ അത് എന്ത് വഞ്ചനയാണ്? ഈമാനിൽ വഞ്ചിച്ചു എന്നാണ്. അതല്ലാതെ ഭാര്യ ഭർത്താവിനെ വഞ്ചിച്ചു എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ ആദ്യം കയറി വരുന്ന അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന വഞ്ചനയല്ല. അതൊരിക്കലും നബിമാരുടെ ഭാര്യമാർക്കുണ്ടാവുകയില്ല. നബിമാരുടെ ഫിറാഷ്, അവരുടെ ഇണയെ അള്ളാഹു അതിൽ നിന്ന് കാക്കുമെന്ന്. കാരണം അത് അവർക്ക് ഉള്ള, അവരെ കുറിച്ചുള്ള അവരുടെ സ്ഥാനം ഇടിക്കുന്ന കാര്യമാണ്, അതൊരിക്കലും ഉണ്ടാവുകയില്ല. അപ്പൊ നോക്കൂ നിങ്ങൾ, വിചാരം അത് ആർക്കിടയിലും വൃത്തികെട്ടതാണ്. അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ കൂടിയുള്ള കാര്യമാണ്. മുസ്ലിമീങ്ങൾക്കിടയിലാകട്ടെ, കുഫ്ഫാറുകൾക്കിടയിലാകട്ടെ, അത് അങ്ങേയറ്റം മ്ലേച്ഛമായ കാര്യമാണ്. അത് അങ്ങേയറ്റം മ്ലേച്ഛമായ കാര്യമാണ്. എവിടെയും അത് ഒരു നന്മയുടെ ഭാഗത്ത് നിൽക്കുകയില്ല. ആളുകളുടെ തലകുനിപ്പിച്ച് കളയുന്ന, അവരെ അപമാനത്തിലകപ്പെടുത്തുന്ന, നസബ് നഷ്ടപ്പെട്ട, പിതൃപരമ്പര നഷ്ടപ്പെട്ട, വ്യഭിചാരത്തിൽ ഉള്ള സന്താനങ്ങളെ അവരുണ്ടാകാൻ കാരണമായി തീരുന്ന അങ്ങേയറ്റം മോശമായ കാര്യമാണ്. അള്ളാഹു ആവിധം എല്ലാ ഫാഹിഷത്തുകളിൽ നിന്നും നമ്മയും എല്ലാ മുസ്ലിമീങ്ങളെയും സംരക്ഷിക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകത തന്നെ, അവിടുന്ന് ഒരിക്കലും സിഫാഹിലൂടെ അവിടുത്തെ പിതൃപരമ്പര വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പരയിൽ അറബികൾക്കിടയിൽ വളരെ അറിയപ്പെട്ട പലരും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പരയിൽ വളരെ അറിയപ്പെട്ട ഒരാളായിരുന്നു ഖുസൈ. അബ്ദു മനാഫിന്റെ ഉപ്പ ഖുസൈ വളരെ അറിയപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം പല പ്രത്യേകതകളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഭരണരംഗത്ത് പല പ്രത്യേകതകളും ഉണ്ടായിരുന്നു. മക്കയിൽ വലിയ സ്ഥാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ അബ്ദു മനാഫ്, ഖുസൈന്റെ മകൻ അബ്ദു മനാഫ്, അബ്ദു മനാഫിന് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സൂറ ഖലാസയുടെ ദർസിൽ പറഞ്ഞതുപോലെ നാല് മക്കളുണ്ടായിരുന്നു. മുത്തലിബ്, ഹാഷിം, നൌഫൽ, അബ്ദു ഷംസ്. മുത്തലിബ്, ഹാഷിം, നൌഫൽ, അബ്ദു ഷംസ് എന്നീ നാല് ആൺമക്കളായിരുന്നു അബ്ദു മനാഫിന് ഉണ്ടായിരുന്നത്. അതിൽ ഹാഷിമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അജ്ദാദിൽ, നബിയുടെ പിതാമഹന്മാരിൽ ഉൾപ്പെടുന്ന ആൾ. ഹാഷിം അവർക്കിടയിൽ വളരെ പ്രസിദ്ധനായിരുന്നു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അമ്ർ എന്നായിരുന്നു. ഹാഷിം എന്ന് പേര് വരാനുള്ള കാരണം, ഹജ്ജിന് വരുന്ന ആളുകൾക്ക് ഹുബ്സ് ഹഷ്മ് ചെയ്ത് അത് മുറിച്ചിട്ട് ഒരു പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഖുബ്സും അതുപോലെ മാംസവും എല്ലാം കൂട്ടി ഒരു ഭക്ഷണം അദ്ദേഹം കൊടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഹാഷിം എന്ന പേര് വന്നത്. ഹാഷിമായിരുന്നത്രേ അറബികൾക്ക് ഉഷ്ണകാലത്ത് അവർ ഷാമിലേക്ക് യാത്ര പോയിരുന്നു, ശൈത്യകാലത്ത് യമനിലേക്ക്. ഈ യാത്ര ആദ്യം തുടങ്ങിയത് ഹാഷിമാണ് എന്ന് ആണ് ചരിത്രത്തിൽ കാണുന്നത്. ഈ യാത്ര ആദ്യം തുടങ്ങിയത് റിഹ്ലത്തെ ശിതായ സൈഫ് അത് ഹാഷിമായിരുന്നു ആദ്യം തുടങ്ങിയത് എന്നാണ്. അതുപോലെ സിഖായത്തും റിഫാദത്തും ആ കാലത്ത് ഹാഷിം നിർവഹിച്ചിരുന്നു. എന്താണ് സിഖായത്ത്? ഹജ്ജിന് വരുന്ന ആളുകൾക്ക് വെള്ളം വെച്ചു കൊടുക്കുക, വെള്ളം മാത്രമല്ല അതിൽ മധുരം കലർത്തും. അതുപോലെ അവർക്ക് പ്രത്യേക ഭക്ഷണം കൊടുക്കുമായിരുന്നു. ഹാഷിമിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഹാഷിം വിവാഹം ചെയ്തത് അദ്ദേഹം യാത്രക്കിടയിൽ വിവാഹം ചെയ്തത് മദീനയിൽ വെച്ചാണ്. മദീനയിൽ സൽമ ബിൻത് ആമർ എന്നുപേരുള്ള അൻസാറുകളുടെ അവരുടെ പിതൃപരമ്പരയിൽ ഉണ്ടായിരുന്ന ഒരാളുടെ മകൾ, അമർ എന്ന ആളുടെ മകൾ സൽമയെ ആണ് ഹാഷിം വിവാഹം ചെയ്തത്. ഈ സൽമയിലാണ് ഹാഷിമിന് അബ്ദുൽ മുത്തലിബ് ജനിക്കുന്നത്. അപ്പൊ നോക്കൂ, അബ്ദുൽ മുത്തലിബിന്റെ ഉമ്മ ആരാണ്? മദീനക്കാരിയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ നിലക്ക് മദീനക്കാരുമായി നേരത്തെ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ബദർ യുദ്ധത്തിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു ബന്ദിയായി പിടിക്കപ്പെടും. അബ്ബാസ് റളിയല്ലാഹു അൻഹു മുശ്രിക്കുകളുടെ കൂടെ ബദർ യുദ്ധത്തിൽ ഉണ്ടായിരുന്നു. അബ്ബാസ് ബന്ദിയായി പിടിക്കപ്പെടും. ആ സമയത്ത് അൻസാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ, നബിയെ, ഞങ്ങളുടെ സഹോദരിയുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരിയുടെ മകനെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഉമ്മയുടെ സഹോദരിയുടെ മകനെ ഞങ്ങളൊന്നും വാങ്ങാതെ വെറുതെ വിട്ടോട്ടെ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ദിർഹം പോലും വിട്ടുകൊടുക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മോചനദ്രവ്യം വാങ്ങാതെ മോചിപ്പിക്കട്ടെ എന്നാണ് ചോദിക്കുന്നത്. മോചനദ്രവ്യം വാങ്ങിയിട്ടാണ് ബാക്കി ബദറിലുള്ള ആളുകളെ പൊതുവെ മോചിപ്പിച്ചത് എന്നാണ്. അങ്ങനെയാണ് മോചിപ്പിച്ചത്. അതേസമയം അബ്ബാസിനെ എങ്ങനെ മോചിപ്പിക്കട്ടെ എന്ന് അൻസാറുകൾ ചോദിച്ചു. അൻസാറുകളുടെ ഉന്നതമായ മര്യാദ അതിൽ കാണാം. കാരണം യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ ഉപകാരം ചെയ്യാൻ, എന്ത്, നബിയുടെ ഉപ്പയുടെ സഹോദരനാണ് അബ്ബാസ്. അബ്ബാസിനെ അവർ വെറുതെ വിട്ടോട്ടെ എന്നാണ് ചോദിക്കുന്നത്, ഒന്നും വാങ്ങാതെ. പക്ഷേ നബിയെ, താങ്കളുടെ അമ്മിനെ ഞങ്ങൾ അങ്ങനെ വെറുതെ വിട്ടോട്ടെ എന്ന് ചോദിക്കാതെ അവരെന്താ ചോദിക്കുന്നത്? ഞങ്ങളുടെ സഹോദരിയുടെ മകനെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഉമ്മയുടെ സഹോദരിയുടെ മകനെ ഞങ്ങൾ വെറുതെ വിട്ടോട്ടെ? അപ്പൊ എന്താ, ആ വാക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ അങ്ങോട്ടൊരു ഉപകാരം ചെയ്തു കൊടുക്കുന്നത് പോലെ വാക്കിൽ പോലും അവർ പറയുന്നില്ല, മറിച്ച് അങ്ങോട്ട് ചെയ്തു കൊടുക്കുകയാണ്, പക്ഷെ ഇങ്ങോട്ട് എന്തോ കിട്ടുന്നത് പോലെ ആണ് സംസാരം. ഇതാണ് കരീമുകളായ, ഉദാരന്മാരായ, സൽസ്വഭാവികളായ ആളുകൾ ഇങ്ങനെ ആയിരിക്കുന്നത്. അവർ ജനങ്ങൾക്ക് അങ്ങോട്ട് എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ സംസാരം എങ്ങനെ ആയിരിക്കും? ഇങ്ങോട്ടെന്തോ അയാൾ ചെയ്തു തരുന്നത് പോലെ. അത് അങ്ങേറ്റത്തെ സൽസ്വഭാവത്തിൽപ്പെട്ടതാണ്. അല്ലാതെ കൊടുക്കുമ്പോ വിളിച്ചോ, ഞാനുള്ളതുകൊണ്ട് നീയൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോന്നു, എപ്പോഴിങ്ങനെ തരാൻ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇങ്ങനെ വാങ്ങുന്ന ആളെ ദ്രോഹിക്കുകയോ അല്ലെങ്കിൽ തന്റെ മേന്മ പറയുന്ന രൂപത്തിൽ സംസാരിക്കുകയോ ചെയ്യാന്നുള്ളത് അത് മാന്യന്മാർക്ക് ചേർന്ന രീതിയല്ല. മറിച്ച് യഥാർത്ഥ ഉദാരതയും സൽസ്വഭാവം എന്താ, അവർ കൊടുക്കുമ്പോൾ അവർ പെരുമാറുക അവർക്ക് ഇങ്ങോട്ടെന്തോ ഉപകാരം കിട്ടുന്നത് പോലെയായിരിക്കും. അത് വളരെ ശ്രേഷ്ഠമായ സ്വഭാവമാണ്. അത് അറബി പഴയകാല കവിതകളിൽ പുകഴ്ത്തപ്പെട്ട ഒരു സ്വഭാവമാണ്. കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. നോക്കൂ നിങ്ങൾ, ഹാഷിം വിവാഹം ചെയ്തത് മദീനയിൽ നിന്നാണ്. അങ്ങനെ മദീനയിലാണ് അബ്ദുൽ മുത്തലിബ് ജനിക്കുന്നത്. മദീനയിലാണ് അബ്ദുൽ മുത്തലിബിന്റെ യഥാർത്ഥ പേര് ഷെയ്ബ എന്നാണ്. പിന്നെ അബ്ദുൽ മുത്തലിബ് എന്ന് പേര് വരാൻ കാരണം എന്താണ്? മുത്തലിബ് ഉപ്പയുടെ സഹോദരനാണ്. മുത്തലിബ് അബ്ദുൽ മുത്തലിബ് അല്ല, മുത്തലിബ്. മുത്തലിബ് മദീനയിൽ വന്ന് അബ്ദുൽ മുത്തലിബിനെ കൂട്ടിപ്പോകുന്നു. കാരണം അബ്ദുൽ മുത്തലിബിന്റെ പിതാവ് ഹാഷിം നേരത്തെ മരണപ്പെട്ടു. മകനാകട്ടെ, ഭാര്യ സൽമയിൽ മകനായ അബ്ദുൽ മുത്തലിബ് മദീനയിലാണ് ഉള്ളത്. അതുകൊണ്ട് മുത്തലിബ് സഹോദരന്റെ മകനെ കൂട്ടാൻ വേണ്ടി മദീനയിലേക്ക് പോയി. എന്നിട്ട് മുത്തലിബ് സഹോദരന്റെ മകനായ ഷെയ്ബയെ, അതായത് അബ്ദുൽ മുത്തലിബിനെ കൂട്ടിവരുമ്പോ മക്കാരായ ആളുകൾ വിചാരിച്ചു ഈ കുട്ടി ഇത് മുത്തലിബിന്റെ അടിമയാണ് എന്ന്. എന്നിട്ട് അവർ വിളിച്ചത് അബ്ദുൽ മുത്തലിബ്, മുത്തലിബിന്റെ അടിമയെന്ന്. അപ്പൊ മുത്തലിബ് പറഞ്ഞു, അല്ല, ഇതെന്റെ സഹോദരന്റെ മകനാണ്. പക്ഷെ ആ പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു എന്നാണ്. അബ്ദുൽ മുത്തലിബ് എന്ന പേരിൽ അറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഷൈബ എന്നായിരുന്നു. അബ്ദുൽ മുത്തലിബ് പിന്നീട് പിതൃ സഹോദരൻ മുത്തലിബിന് ശേഷം ഖുറൈശികളുടെ നേതാവായി തീർന്നു. വലിയ സ്ഥാനം അബ്ദുൽ മുത്തലിബിന് ഖുറൈശികൾക്കിടയിൽ ഉണ്ടായിരുന്നു. ആ സ്ഥാനം ഇത്രയേറെയാകുവാൻ വേറെയും ചില കാരണങ്ങളുണ്ട്, ചില കഥകൾ അതിനു പിന്നിലുണ്ട്. അതിലൊന്നാണ് സംസം കിണർ, അത് അബ്ദുൽ മുത്തലിബ് കണ്ടെത്തിയ, അള്ളാഹു അബ്ദുൽ മുത്തലിബിന് അത് കാണിച്ചു കൊടുത്ത, അത് എളുപ്പമാക്കി കൊടുത്ത ഒരു സംഭവം നടന്നിരുന്നു. ഇതെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിന് മുന്നോടിയായി അള്ളാഹു നിശ്ചയിച്ച അത്ഭുതകരമായ സംഭവങ്ങളാണ്. എന്താണത്? സംസം അത് ഹാജറിന് അള്ളാഹു സുബ്ഹാനഹു വതആല ഹാജറിനും ഇസ്മായിലിനും അത്ഭുതകരമായി നൽകിയതിനു ശേഷം ഒരുപാട് കാലം സംസം അറബികൾക്കിടയിൽ അവിടെ അതിന്റെ ഉറവ ഉണ്ടായിരുന്നു, അതിന്റെ സ്ഥാനം അവർക്ക് അറിയാമായിരുന്നു. എന്നാൽ പിന്നീട് അത് ആളുകൾക്കറിയാതെ അത് മൂടിപ്പോയി. ചരിത്രത്തിന്റെ കിതാബുകളിൽ കാണാം അത് ജുർഹും ഗോത്രം കരുതിക്കൂട്ടി മൂടിയതായിരുന്നു എന്ന്. പണ്ടവിടെ മക്കയിലെ അധികാരത്തിലുണ്ടായിരുന്ന ഒരു ഗോത്രമായിരുന്നു ജുർഹും. പിന്നീട് അവർ അവിടെ ഉണ്ടായിരുന്ന ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയുമായി അവരുമായി ചില പ്രശ്നങ്ങൾ അവർക്കുണ്ടാകുകയും അങ്ങനെ അവർ അവിടെ വിട്ടു പോകേണ്ടി വരികയും ചെയ്തു. പോകുന്ന സമയത്ത് ഇവർ കരുതിക്കൂട്ടി എന്ത് ചെയ്തു? ജംസം കിണർ അത് മൂടിക്കളഞ്ഞു, അത് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിലാക്കി പോയി കളഞ്ഞു എന്ന് ചില ചരിത്രത്തിന്റെ കിതാബുകളിൽ കാണാം, അല്ലാഹു ആലം. എന്തു തന്നെയാലും പിൽക്കാലത്ത് ജംസം അത് അതിന്റെ സ്ഥാനം ആളുകൾക്ക് അറിയുമായിരുന്നില്ല. എന്നാൽ അബ്ദുൽ മുത്തലിബ് അതിന്റെ സ്ഥാനം സ്വപ്നത്തിൽ കണ്ടു. അബ്ദുൽ മുത്തലിബ് അതിന്റെ സ്ഥാനം സ്വപ്നത്തിൽ കാണുകയും എന്നിട്ട് അവിടെ കുഴിക്കുകയും ചെയ്തു. അങ്ങനെ ആ ജംസം ഉറവ വീണ്ടും ആളുകൾക്ക് ലഭിക്കുകയുണ്ടായി. അതിനുശേഷം പിന്നീട് അബ്ദുൽ മുത്തലിബ് ഈ സംസമിന്റെ ഉടമസ്ഥാവകാശം ആർക്കാണ് എന്ന കാര്യത്തിൽ ബാക്കിയുള്ളവരുമായി തർക്കത്തിലായി. കണ്ടെത്തിയത് ഞാനായതുകൊണ്ട് എനിക്ക് തന്നെ ഇത്, ഇതിന്റെ ഉടമസ്ഥാവകാശം എനിക്കാണ്, ഞാനിത് ആളുകൾക്ക് നൽകും എന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു. അല്ലാത്തവർ അത് സമ്മതിച്ചില്ല. അങ്ങനെ അവർ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി ഒരു ജോത്സ്യന്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു, ഷാമിലുള്ള ഒരു ജോത്സ്യന്റെ അരികിലേക്ക്. പോകുന്ന വഴിക്ക് വീണ്ടും വെള്ളമില്ലാതായി. പോകുന്ന വഴിയിലും അബ്ദുൽ മുത്തലിബ് ഒരു സ്ഥലത്ത് കുഴിച്ചപ്പോൾ അവിടെ വെള്ളം കിട്ടിയെന്നാണ്. അതോടെ ബാക്കിയുള്ളവർക്ക് അബ്ദുൽ മുത്തലിബിന്റെ ശ്രേഷ്ഠത അവരംഗീകരിക്കുകയും അബ്ദുൽ മുത്തലിബിന് തന്നെ ജംസമിന്റെ ഉടമസ്ഥാവകാശം അവർ നൽകുകയും ചെയ്തു. അങ്ങനെ അവർ തിരിച്ചെത്തി. ഇങ്ങനെ ചില സംഭവങ്ങൾ അബ്ദുൽ മുത്തലിബിന് വലിയ സ്ഥാനം അവർക്കിടയിൽ ലഭിക്കാൻ കാരണമായിരുന്നു. മറ്റൊരു പ്രസിദ്ധമായ സംഭവം, അത് വേറൊന്നുമല്ല, നമുക്കറിയാവുന്നതുപോലെ ഏതായിരിക്കും? ആമുൽ ഫീലിൽ നടന്ന വഖാഅത്തുൽ ഫീൽ അഥവാ ആനക്കലഹ സംഭവം ആയിരുന്നു. അബ്റഹ എന്നുപേരുള്ള ഒരു ഭരണാധികാരി, അയാൾ ക്രിസ്ത്യാനിയായിരുന്നു എന്നാണ്. യമനിൽ വലിയ ഒരു ആരാധനാ കേന്ദ്രം പണിഞ്ഞു. എന്നിട്ട് കാബയിലേക്ക് ആളുകൾ പോകുന്നതിനു പകരം അങ്ങോട്ടേക്ക് ചെല്ലാൻ അയാൾ ആളുകളെ ക്ഷണിച്ചു. പക്ഷെ ആളുകൾ അവിടെ തിരിഞ്ഞു നോക്കിയില്ല. ഇയാൾക്ക് അതിന്റെ പേരിൽ ദേഷ്യമുണ്ടായി. മറ്റൊരു കാരണം ചരിത്രത്തിന്റെ കിതാബുകൾ കാണാം. ഇതിൽ അങ്ങനെ ഒരു ബൈത്തുണ്ടാക്കിയിൽ ദേഷ്യം പിടിച്ചിട്ട് അറബികളിൽ ഒരുവൻ അവിടെ പോയി അവിടെ കാഷ്ടിക്കുകയും അത് അവിടുത്തെ ചുമരലും മറ്റും പുരട്ടുകയും ചെയ്തു. ഇതിൽ ഇയാൾക്ക് ആകെ ദേഷ്യം വന്നു. അങ്ങനെ കഅബ തകർക്കാൻ ഒരു വലിയ സൈന്യവുമായി അബ്രഹസ് പുറപ്പെട്ടു. അതിൽ അഞ്ചോ ആറോ ആനകളുണ്ടായിരുന്നു. അതിലൊരാനയെ ഇയാൾ കയറി സഞ്ചരിക്കാൻ ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെ വഴികാട്ടിയായി ഒരാളെ അങ്ങോട്ടേക്ക് കൂട്ടി, എന്നിട്ട് മക്കയുടെ അരികിലെത്തി. ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് ആളുകളോട് പറഞ്ഞു, നിങ്ങൾ തഴ്വാരങ്ങളിലേക്ക്, നിങ്ങൾ മലമുകളിലേക്ക് പോയിക്കൊള്ളുക, കാരണം ഈ സൈന്യത്തെ നേരിടാൻ നമുക്ക് സാധിക്കുകയില്ല. അതിനിടയിൽ അബ്ദുൽ മുത്തലിബിന്റെ ഒട്ടകങ്ങളെ ഈ സൈന്യം പിടിച്ചെടുത്തു എന്നാണ്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് അത് സംസാരിക്കാൻ അബ്രഹത്തിന്റെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് ഒട്ടകങ്ങളെ വിട്ടു തരണം എന്ന് പറഞ്ഞു. അപ്പൊ അബ്രഹത്ത് പറഞ്ഞത്ര, നിങ്ങൾ വരുമ്പോ ഞാൻ വിചാരിച്ചിരുന്നു നിങ്ങളുടെ ജനങ്ങളുടെ നിങ്ങളുടെ ബൈത്തിന്റെ കാബയുടെ കാര്യം സംസാരിക്കാനാണ് വരുന്നത്. പക്ഷെ ഇതിന്റെ ഒക്കെ ഇടയിൽ, ഈ വലിയ പ്രശ്നത്തിന്റെ ഇടയിൽ നിങ്ങളുടെ ഒട്ടകത്തിന്റെ കാര്യമാണല്ലോ നിങ്ങൾ ചോദിക്കുന്നത്. നിങ്ങളെ കുറിച്ചുണ്ടായിരുന്ന എന്റെ
ധാരണയൊക്കെ തകർന്നു എന്ന് പറഞ്ഞത്രേ. അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞ ഒരു വാചകം ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഇന്നി അന റബ്ബുൽ ഇബിൽ, ഞാനാണ് ഒട്ടകങ്ങളുടെ റബ്ബ്, അതാ ഒട്ടകങ്ങളുടെ ഉടമസ്ഥൻ ഞാനാണ്. വഇന്നലിൽ ബൈത്തി റബ്ബൻ സയംനഉ, നലി ബൈത്തിന് കഅബക്കൊരു റബ്ബുണ്ട്, അവൻ അതിനെ കാത്തുകൊള്ളൂ എന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു എന്നാൽ. അങ്ങനെ അബ്രഹത്തിന്റെ സൈന്യം കഅബ തകർക്കാൻ നീങ്ങി. വാദി അൽ മുഹസ്സർ അവൽ മുഹസ്സിർ, അവിടെ വെച്ച് ആന മുന്നോട്ട് നീങ്ങുന്നില്ല, അവിടെ നിന്നു. വലത്തോട്ട് വലത്തോട്ടേക്ക് അതിനെ തിരിച്ചു നിർത്തിയാൽ അത് സഞ്ചരിക്കുന്നുണ്ട്, പക്ഷേ കഅബക്ക് നേരെ അത് നീങ്ങുന്നില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല പക്ഷികളെ അയക്കുകയാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, അല്ലാഹു ചോദിച്ചില്ലേ, നീ കണ്ടില്ലേ എങ്ങനെയാണ് അല്ലാഹു ആനയുടെ ആളുകളെ അവൻ എന്താണ് ചെയ്തത് എന്ന്, അവൻ എങ്ങനെ അവരെ തകർത്തുവെന്ന്. അലം യജ്അൽ കൈദഹും ഫി തദ്ലീൽ, അവരുടെ കുതന്ത്രത്തെ അല്ലാഹു പിഴവിലാക്കി കളഞ്ഞില്ലേ. വഅർസല അലൈഹിം തൈറൻ അബാബീൽ, അബാബീൽ പക്ഷികളെ അല്ലാഹു അവർക്ക് നേരെ അയക്കുകയുണ്ടായി. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ, തീക്കല്ലുകൾ ആ പക്ഷികൾ അവർക്ക് നേരെ എറിഞ്ഞു. വജഅലഹും കഅസ്ഫിൻ മഅകൂൽ, തിന്നു തീർത്ത വൈക്കോൽ പോലെ ആയിത്തീർന്നു. ഓരോ പക്ഷിയുടെ പക്കലും മൂന്ന് കല്ലുകൾ ഉണ്ടായിരുന്നു എന്നാൽ, ഒന്ന് കൊക്കിലും രണ്ട് അവയുടെ കൈകളിലും. എന്നിട്ട് ഈ തീ കല്ലുകൾ താഴെ കിട്ടാൻ ഒരുവന്റെ തലയിൽ ആ കല്ല് വന്നാൽ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കടന്ന് അത് പിന്നിലൂടെ പുറത്തേക്ക് പോകുമെന്നാണ്. അത്ര ഭീകരമായ രൂപത്തിൽ ആ ആളുകൾ നശിപ്പിക്കപ്പെട്ടു. അവർ തിരമാല കണക്കെ വന്നതുപോലെ പിന്തിരിഞ്ഞോടി, പലരും മരിച്ചു, പലരും പിന്തിരിഞ്ഞ് ഓടുകയുണ്ടായി. അങ്ങനെ അവർ വന്ന വഴി അന്വേഷിച്ച് ഓടിപ്പാഞ്ഞു എന്നാണ്. വഴി നോക്കാൻ ഒരാളെ, വഴി പറയാൻ ആളെ ആക്കിയിട്ടാണ് വന്നത്. വന്ന വഴിയിലേക്ക് അത് അന്വേഷിച്ച് ഓടി കളഞ്ഞു എന്നാണ്. അവരുടെ നേതാവായിരുന്ന അബ്രഹത്തിന് അങ്ങേറ്റം നിന്ദ്യമായ അന്ത്യം സംഭവിച്ചു എന്നാണ് ചരിത്രത്തിന്റെ കിതാബിൽ കാണുന്നത്. അവൻ തിരിച്ച് ഓടാൻ തുടങ്ങി, തിരിച്ചവൻ രക്ഷപ്പെടാൻ തുടങ്ങി. അവന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളായി അറ്ററ്റ് വീണു, ഓരോ വിരലുകളായി അറ്ററ്റ്. അവസാനം അവൻ തിരിച്ചെത്തുമ്പോഴേക്ക് അവൻ ഒരു പക്ഷിക്കുഞ്ഞിന്റെ അത്രയും ആയിത്തീർന്നിരുന്നു അവന്റെ ശരീരമെന്ന്. എന്നിട്ട് അതിൽ നിന്ന് ഹൃദയം പുറത്തേക്ക് പോവുകയും അവൻ അങ്ങേയറ്റം നിന്ദ്യമായ അന്ത്യം അവന് സംഭവിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിന്റെ കിതാബുകൾ നമുക്ക് കാണാൻ കഴിയുക. സഹോദരങ്ങൾ, ഈ ചരിത്രമെല്ലാം, ഈ പറയപ്പെട്ട കാര്യങ്ങൾ സീറയുടെ ചരിത്രത്തിന്റെ കിതാബുകളിലുള്ള സംഗതികളാണ്. ഹദീസുകൾ പോലെ അല്ല നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. സീറ അതിലെ കഥകൾ, അതിലെ സംഭവങ്ങൾ, ചരിത്രം കോർത്തിണക്കാൻ, ആ സംഭവങ്ങൾ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും. ഹദീസുകൾ പറയുമ്പോൾ അഥവാ ദീനിലെ അഹ്കാമുകൾ, വിധിവിലക്കുകൾ സ്ഥാപിക്കപ്പെടുന്ന ഹദീസുകൾ പറയുമ്പോൾ സൂക്ഷിക്കേണ്ട, അതിൽ വെച്ചിട്ടുള്ള കണിശമായ നിയമങ്ങളല്ല പണ്ഡിതന്മാർ സീറക്ക് പറഞ്ഞിട്ടുള്ളത്. അതിന് പറയുന്ന കണിശമായ നിയമങ്ങളല്ല സീറ പറയുമ്പോൾ പണ്ഡിതന്മാർ നിശ്ചയിച്ചിട്ടുള്ളത്, മറിച്ച് സീറയിൽ ചില ഇളവുകളുണ്ട്. എന്തിനാണത്? ചരിത്രം അത് കോർത്തിണക്കി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്, അത് ഹദീസിന്റെ കിതാബുകളിൽ നിന്ന് സനദോടെ ഉദ്ധരിക്കുന്നതും ഇതുപോലുള്ള ചരിത്രം ഉദ്ധരിക്കുന്നതും രണ്ടും രണ്ടാണ്. ഇത് ഈ രൂപത്തിൽ പഠിപ്പിക്കുക എന്നത് മുൻഗാമികൾ ആയ പണ്ഡിതന്മാർ പണ്ട് മുതലേ സ്വീകരിച്ചു വന്നിട്ടുള്ള ശൈലിയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കി. ഇമാം അഹമ്മദ് റഹിമഹുള്ള, അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാരിൽ നിന്ന് അങ്ങനെ റിവായത്തുകൾ തന്നെ വന്നിട്ടുണ്ട്. ഇതെപ്പോഴും ഈ കാര്യം ഞാൻ പറയുകയില്ല, മറിച്ച് ഇത് ആമുഖമായി തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലെ സീറ അത് വേറെയാണ്, ഹദീസ് എന്നത് വേറെയാണ്. രണ്ടും പറയാൻ നിയമങ്ങൾ, അതിന്റെ കണിശതയിൽ വ്യത്യാസമുണ്ട്. ചരിത്രം കോർത്തിണക്കി മനസ്സിലാക്കാൻ വേണ്ടി സീറയിൽ ചില ഇളവുകൾ പണ്ഡിതന്മാർ അത് പറയുമ്പോൾ അവർ അതിന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ദീനിന്റെ അഹ്കാമുകൾ, ഒരു വിധിവിലക്ക് സ്ഥാപിക്കപ്പെടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തി പറയാവുന്ന ശരിയായ സനദ് വേണം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നബി പറഞ്ഞു, നബി ഇങ്ങനെ ചെയ്തു എന്നത് അത് കണിശമായി ദീനിൽ നമുക്ക് ബാധകമാകുന്ന രൂപത്തിൽ, നമുക്ക് അമലുകൾ വരുന്ന രൂപത്തിൽ, നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്ന രൂപത്തിൽ വരുന്ന കാര്യങ്ങളിൽ കൃത്യമായ സനദ് അത് പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ചരിത്രത്തിൽ ചില ഇളവുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. നമ്മൾ ആമുഖമായി പറയുകയാണ്. എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, സീറയിൽ സാധ്യമല്ല, സീറയിൽ അത് സാധ്യമല്ല. നോക്കൂ, ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ സൈന്യത്തെ നശിപ്പിക്കുകയുണ്ടായി. അതേക്കുറിച്ചാണ് നമ്മൾ മുമ്പ് വായിച്ച ബൈത്തുകളിൽ അഞ്ച് വരികളിൽ പറയപ്പെട്ടിട്ടുള്ളത്. ഈ അബ്ദുൽ മുത്തലിബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ്, അബ്ദുള്ളയുടെ പിതാവ്. അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ ജദ്ദാണ്, നബിയുടെ പിതാവിന്റെ പിതാവാണ്. അതിനിടയിൽ അബ്ദുൽ മുത്തലിബിന്റെ ജീവിതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു അബ്ദുൽ മുത്തലിബിന്റെ ചരിത്രത്തിൽ അറിയപ്പെട്ട മറ്റൊരു സംഭവമാണ് ജംസമിന്റെ തർക്കം. അതുപോലുള്ള പ്രശ്നങ്ങളുമായി ചിലരുമായി അബ്ദുൽ മുത്തലിബിന് പ്രശ്നമുണ്ടായപ്പോൾ അബ്ദുൽ മുത്തലിബ് തനിക്ക് കുറെ ആൺമക്കൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുവെന്ന്. അങ്ങനെ അബ്ദുൽ മുത്തലിബ്, ജാഹിലിയ കാലമാണ്, അബ്ദുൽ മുത്തലിബ് നേർച്ചയാക്കിയത്ര എന്ത്, റബ്ബെ നീ എനിക്ക് 10 ആൺമക്കളെ നൽകിയാൽ അതിലൊരാളെ ഞാൻ നിന്റെ ബൈത്തിനടുത്ത് വെച്ച് നിനക്ക് വേണ്ടി അറക്കുമെന്ന്. അങ്ങനെ നേർച്ചയാക്കിയ അബ്ദുൽ മുത്തലിബിന് 10 ആൺമക്കളെ കിട്ടുകയും ചെയ്തു, 10 ആൺമക്കളെ ലഭിക്കുകയും ചെയ്തു. അതിൽ അബ്ദുൽ മുത്തലിബിന് വളരെ പ്രിയപ്പെട്ട ആൾ അബ്ദുള്ളയായിരുന്നു എന്നാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയായിരുന്നു. എന്നിട്ട് പിന്നീട് ആരറുക്കണമെന്ന് നറുക്കിട്ടപ്പോൾ നറുക്കു വീണത് അബ്ദുള്ളക്ക് തന്നെ. ഇതിൽ ആകെ അബ്ദുൽ മുത്തലിബ് പ്രയാസത്തിലായി. എന്നിട്ട് ഒരു കാഹിനോട്, ഒരു ജ്യോത്സ്യനോട് പോയി ചോദിച്ചു, എന്ത് ചെയ്യണം, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ജ്യോത്സ്യൻ പറഞ്ഞു കൊടുത്തത്രേ, എന്ത് ചെയ്യുക, നിന്റെ ഈ മകന് പകരം 10 നീ നറുക്കെടുക്കുക, 10 ഒട്ടകങ്ങളെയും അതുപോലെ നിന്റെ ഈ മകനെയും വെച്ചിട്ട്, എന്നിട്ട് മകന് വീഴുവോളം 10 ഒട്ടകങ്ങളെ അറുക്കുക. ഒട്ടകങ്ങൾക്ക് വീണാൽ കഴിഞ്ഞു, അതിനെ അറുത്ത് മതിയാക്കാം. അങ്ങനെ അബ്ദുൽ മുത്തലിബ് നറുക്കിട്ടപ്പോൾ ഓരോ തവണയും നറുക്കു വീണത് അബ്ദുള്ളക്ക് തന്നെയാണ്, അബ്ദുള്ളനെ അറുക്കണം. ഉടനെ 10 ഒട്ടകങ്ങളെ അറുത്തു, വീണ്ടും നറുക്കിട്ടു, അബ്ദുള്ളക്ക് തന്നെയാണ് വീണത്, വീണ്ടും 10 ഒട്ടകങ്ങളെ. അങ്ങനെ 10 തവണ നറുക്കിട്ടപ്പോഴും നറുക്കു വീണത് ആർക്കാണ്, അബ്ദുള്ളക്കാണ്. 100 ഒട്ടകങ്ങളെ അബ്ദുൽ മുത്തലിബ് അറുത്തു. എന്നിട്ട് വീണ്ടും നറുക്കിട്ടപ്പോൾ ഒട്ടകങ്ങൾക്ക് വീണു. അപ്പൊ ആളുകൾ പറഞ്ഞത്ര, ഖദ് റദിയ റബ്ബുക്ക്, അബ്ദുൽ മുത്തലിബ് നിന്റെ റബ്ബ് തൃപ്തിപ്പെട്ടിട്ടുണ്ട്, ഇനി വേണ്ടതില്ല. അങ്ങനെ അബ്ദുള്ള ഈ ബലി അറുക്കിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരങ്ങളിൽ 4 പേർ മാത്രമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി നിയോഗിക്കപ്പെട്ടപ്പോൾ ജീവനോടുണ്ടായിരുന്നത്. ഈ 10 ആളുകളിൽ, 10 പിതൃ സഹോദരങ്ങളിൽ 4 പേരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, അതായത് 10 മക്കൾ ഉപ്പടക്കമാണ്, അബ്ദുള്ള അടക്കമാണ്. അവരിൽ അബ്ദുൽ മുത്തലിബിന്റെ മക്കളിൽ 4 പേർ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് സമയത്ത് ജീവനോടെ ജീവിതകാലത്ത് ഉണ്ടായിരുന്നത്. ഒന്ന് അബുലഹബ്, മറ്റൊന്ന് അബു താലിബ്, 3 ഹംസ, 4 അബ്ബാസ്. 2 പേർ മുസ്ലിമീങ്ങളാണ്, 2 പേർ കാഫറുകളാണ്. ആ കാഫറുകളിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ദ്രോഹിച്ചാളാണ്, മറ്റൊരാൾ അങ്ങേയറ്റം സഹായിച്ചാളാണ്. ഇതാണ് 4 പിതൃ സഹോദരന്മാരുടെ പ്രത്യേകത. അതുപോലെ പിതൃ സഹോദരിമാർ, അമ്മാത്ത്, അവർ 6 പേർ ഉണ്ടായിരുന്നു എന്ന്. പിതൃ സഹോദരിമാർ 6 പേരുണ്ടായിരുന്നു. ഒന്ന് സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ്, ജുബൈർ റളിയല്ലാഹുവിന്റെ ഉമ്മ, ജുബൈർ ഉൽ അവ്വാം റളിയല്ലാഹുവിന്റെ ഉമ്മയായ സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ്. അവരുടെ പ്രത്യേകത, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച മുഅ്മിനത്തായ സഹാബിയത്തായ വനിതയാണ്, റളിയല്ലാഹു അൻഹ. അത് ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. പിന്നെയുള്ളവർ ഒന്ന് ഉമ്മു ഹക്കീം, രണ്ടാമത്തെ ആൾ ഉമ്മു ഹക്കീം, അവരുടെ പേര് ബൈദ എന്നായിരുന്നു. മൂന്നാമത്തെ അമ്മത്ത് ആതിക, ഉമൈമ, അർവ, ബറ, ഇവനാണ് 6 പേർ. സഫിയ, അതുപോലെ ഉമ്മു ഹക്കീം, അവരുടെ പേര് ബൈദ എന്നാണ്. അർവ, അതുപോലെ ഉമൈമ, ആതിക, ബറ. ഇതിൽ ആതികയും അർവയും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആതികയും അർവയും, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരങ്ങളിൽ, സഹോദരിമാരിൽ സഫിയ റളിയല്ലാഹു അൻഹ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നത് യാതൊരു സംശയവുമില്ലാതെ സ്ഥിരപ്പെട്ട സംഗതിയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ അബ്ദുല്ലാഹ് ആമിനെ വിവാഹം ചെയ്തു. ആ സമയത്ത് 25 അടുത്ത പ്രായമായിരുന്നു അബ്ദുല്ലാഹ് ഉണ്ടായിരുന്നത്. നബിയുടെ ഉമ്മ ആമിന അവരും ഖുറൈശിയത്താണ്, ഖുറൈശികളിൽ, ഖുറൈശി കുടുംബത്തിൽ ഉള്ളവരാണ്. ആമിന ബിൻതു വഹബ് ഇബ്നു അബ്ദ് മനാഫ് ഇബ്നു സുഹറ എന്നതായിരുന്നു അവരുടെ നസബ്. ബനു സുഹറയിൽപ്പെട്ട വനിതയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയായിരുന്ന ആമിന ബിൻതു വഹബ്. ആ വിവാഹത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉമ്മ ഗർഭം ധരിച്ചിരിക്കെ അബ്ദുല്ലാഹ് അദ്ദേഹം ഷാമിലേക്ക് കച്ചവടത്തിനായി യാത്ര പോയി. അങ്ങനെ യാത്രക്കിടയിൽ പോകുമ്പോഴോ തിരിച്ചു വരുമ്പോഴോ അബ്ദുല്ലാഹ് രോഗബാധിതനായി. അങ്ങനെ കൂടെയുള്ളവരോട് അബ്ദുള്ള പറഞ്ഞു, ഞാനിവിടെ മദീനയിൽ എന്റെ അഹ്വാലിന്റെ കൂടെ, കാരണം പിതാവിന്റെ ഉമ്മ അബ്ദുൽ മുത്തലിന്റെ ഉമ്മ മദീനക്കാരിയായിരുന്നല്ലോ, അപ്പൊ അവരുടെ അവിടെ ബന്ധുക്കളുണ്ട്, അവിടെ ഞാൻ കഴിഞ്ഞോളാം, സുഖമില്ല എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവർ തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം അബ്ദുൽ മുത്തലിമിന്റെ മറ്റൊരു മകൻ ഹാരിസ്, അബ്ദുള്ളയുടെ മൂത്ത സഹോദരൻ ഹാരിസ്, മദീനയിൽ അബ്ദുള്ളയെ അന്വേഷിച്ച് ചെന്നപ്പോഴേക്കും അബ്ദുള്ള മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ അബ്ദുള്ളയെ കബറടക്കുകയാണ് ഉണ്ടായത്. അബ്ദുള്ള വിട്ടയച്ച സ്വത്ത് എന്ന് പറയുന്നത് വളരെ നിസാരമായ സ്വത്തായിരുന്നു. ഏതാനും ഒട്ടകങ്ങൾ, ഒരൽപ്പ് കുറച്ച് ആടുകൾ, അതുപോലെ ഉമ്മു ഐമൻ എന്നുപേരുള്ള ഹബശീയത്തായ അബിസീനക്കാരായിരുന്ന ഒരു അടിമയും അബ്ദുള്ളയുടെ അനന്തര സ്വത്തായി ഉണ്ടായിരുന്നു. ഉമ്മു ഐമൻ അവർ സഹാബിയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോറ്റി വളർത്തിയ, ഇസ്ലാം സ്വീകരിച്ച വനിതയാണ്. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു, സെയ്ദ് ഇബ്നു ഹാരിസയെ കൊണ്ട്. സെയ്ദിന്റെ മകൻ ഉസാമ അവരുടെ മകനാണ്, മനസ്സിലല്ലേ? ഉസാമത്ത് ഇബ്നു സെയ്ദ് എന്ന സഹാബിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഉസാമയുടെ ഉമ്മാരാണ് ഉമ്മു ഐമനാണ്, ഉസാമയുടെ ഉപ്പാരാണ് സെയ്ദ്, സെയ്ദ് ഇബ്നു ഹാരിസ. സെയ്ദ് അറിയപ്പെടുന്നത് ഹിബ്ബു റസൂലില്ലാ, ഉസാമ അറിയപ്പെടുന്നത് അൽഹിബ് ഇബ്നു ഹിബ്ബു റസൂലില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട സഹാബി, പ്രിയപ്പെട്ട സഹാബിയുടെ മകൻ പ്രിയപ്പെട്ട ഉസാമ. അപ്പൊ നോക്കൂ, ഈ ഉമ്മു ഐമൻ അബ്ദുള്ളയുടെ അടിമ സ്ത്രീയായിരുന്നു. അവരുടെ യഥാർത്ഥ പേര് ബറക്ക എന്നായിരുന്നു. ഉമ്മു ഐമനാണ് കുഞ്ഞത്ത്, ബറക്കത്ത് എന്നായിരുന്നു അവരുടെ പേര്. അങ്ങനെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ ഉമ്മ ആമിന പ്രസവിക്കുകയുണ്ടായി. സഹിഹായ അല്ലെങ്കിൽ സ്ഥിരപ്പെട്ട ഹദീസുകൾ നമുക്ക് കാണാം. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, റഅത് ഉമ്മി എന്റെ ഉമ്മ കണ്ടു, കഅന്നഹു ഖറജ മിൻഹ അവരിൽ നിന്ന് പുറപ്പെട്ടതായി കണ്ടു, നൂറുൻ ഒരു പ്രകാശം, അദാഅത് മിൻഹു ഖുസൂറശ്ശാം ആ പ്രകാശം കൊണ്ട് ശാമിലെ കൊട്ടാരങ്ങൾ പ്രകാശപൂരിതമാവുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അങ്ങനെ ഉപ്പയില്ലാത്ത അവസ്ഥയിൽ യതീമായിക്കൊണ്ട് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു. 7 ദിവസം അറബികളുടെ പതിവ് അനുസരിച്ച് അബ്ദുൽ മുത്തലിബ് ഖിതാൻ ചെയ്തു എന്ന് നബിയെ ചേലാകർമ്മം നടത്തി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേലാകർമ്മം ചെയ്യപ്പെട്ട നിലയിലാണ് ജനിച്ചത് എന്ന ഒരു കഥയുണ്ട്. പക്ഷേ അതല്ല സഹിഹായിട്ടുള്ളത്, മറിച്ച് ചരിത്രത്തിൽ ശരിയായ സംഭവം സാധാരണ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്ന. 7 ദിവസം ഖിതാൻ ചെയ്യപ്പെട്ടു, ചേലാകർമ്മം ചെയ്യപ്പെട്ടു. എന്ന് മാത്രമല്ല, ചേലാകർമ്മം ചെയ്യപ്പെട്ട നിലയിൽ ജനിക്കുക എന്നത് അതൊരു വലിയ അത്ഭുതമൊന്നുമല്ല, അങ്ങനെ ചിലർക്ക് സംഭവിക്കാറുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം തന്റെ ചില കിതാബുകൾ അത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള ആളുകൾ ചില ശ്രേഷ്ഠ ഒരു പ്രത്യേകതയായി അത് പറയാറുണ്ട്. പക്ഷെ അത് നബിയല്ലാത്ത ചില ആളുകൾക്ക് സംഭവിച്ചതായി, അത് അങ്ങനെ സംഭവിക്കാറുണ്ട്. ചേലാകർമ്മം ചെയ്യപ്പെട്ട ആ ഭാഗത്ത് തൊലിയില്ലാത്ത രൂപത്തിൽ ആളുകൾ ജനിക്കാറുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ പോലെയാണ് ജനിച്ചത്. 7 ദിവസം ഖിതാൻ ചെയ്തു. അബ്ദുൽ മുത്തലിബ് മുഹമ്മദ് എന്ന് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പേര് വിളിച്ചു. ആ പേര് അക്കാലത്ത് അവർക്കിടയിൽ ഒരു അത്ഭുതമായിരുന്നു, കാരണം അവർ പൊതുവെ ആ പേര് വിളിക്കാറില്ല. നബി സല്ലല്ലാഹു കൂടെയുള്ള സഹാബികളെ നിങ്ങൾ നോക്കൂ, മുഹമ്മദ് എന്ന പേരുള്ള സഹാബിമാർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. മുഹമ്മദ് ഇബ്നു മസ്ലമ പോലെയുള്ള സഹാബിമാർ വളരെ കുറച്ചാണ്. മുഹമ്മദ് എന്ന പേര് അവർക്കിടയിൽ അത്ര പരിചിതമായ പേരായിരുന്നില്ല. എന്നാൽ അബ്ദുൽ മുത്തലിബിന് അള്ളാഹു തോന്നിപ്പിച്ചത് ഈ ഒരു പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കാനാണ്. എന്താ പ്രശ്നം? അത് വിളിക്കാനുള്ള ഒരു കാരണം ചില ചരിത്രത്തിന്റെ കിതാബുകളിൽ കാണാം. അബ്ദുൽ മുത്തലിബ് ഷാമിലേക്കുള്ള യാത്രക്കിടയിൽ ഒരു പഴയ കിതാബുകൾ പഠിച്ച ഒരാൾ അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞത്രേ, ഇതാ നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ കൂട്ടലിൽ ഒരു നബി വരും, പേര് മുഹമ്മദ് എന്നായിരിക്കും. അപ്പൊ അബ്ദുൽ മുത്തലിബിന്റെ കൂടെ ഉണ്ടായിരുന്ന സഹയാത്രികരായിരുന്ന ചിലർ, രണ്ടോ മൂന്നോ ആളുകൾ അവർ തിരിച്ചു വന്ന് അവർക്ക് മക്കളുണ്ടായപ്പോൾ മുഹമ്മദ് എന്ന് പേരിട്ടു, ആ നബിയാകാൻ ആഗ്രഹിച്ചുകൊണ്ട്. അബ്ദുൽ മുത്തലിബിനാകട്ടെ വയസ്സായിരുന്നു. അബ്ദുൽ മുത്തലിബ് എന്ത് ചെയ്തു? മകൻ അബ്ദുല്ലാക്ക് കുഞ്ഞു ജനിച്ചപ്പോൾ അബ്ദുള്ള മരണപ്പെട്ടിരുന്നു, മുഹമ്മദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പേര് വിളിച്ചു, അള്ളാഹു അങ്ങനെ ആണ് അത് നിശ്ചയിച്ചത്. ഇനി നമുക്ക് നമ്മൾ വായിച്ചു വരുന്ന കവിതയിൽ ശേഷമുള്ള രണ്ടു വരികൾ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക.
بسم الله الرحمن الرحيم وبعد عامين غدا فطيما جاءت به مرضعه سليما حليمة لأمه وعادت به لأهلها كما أرادت
وبعد عامين غدا فطيما രണ്ട് വർഷങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്തീമായി. എന്താണ് ഫത്തീം എന്നാൽ? മുലകുടി മാറ്റിയ അതാണ് കുട്ടിക്ക് എന്ത് പറയുക? ഫത്തീം എന്ന് പറയുക. ജാഅത് ബിഹി മുർദിഉ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൊണ്ട് നബിയുടെ മുർദിഉ എന്നാൽ മുലയൂട്ടിയ സ്ത്രീ വന്നു. സലീമൻ, യാതൊരു തകരാറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇല്ലാത്ത നിലക്ക്. ആരാണ് നബിയുടെ പ്രസിദ്ധയായ മുർദിഉ? നബിയെ മുലയൂട്ടിയ സ്ത്രീകളിൽ ഏറെ പ്രസിദ്ധ ആരാണ്? അവരുടെ പേര് ഹലീമ സഅദിയ. ഹലീമ സഅദിയ അവർ വന്നു. ലിഉമ്മിഹി വഅദത് ബിഹി ലിഅഹ്ലിഹ കമാ അറാദത്. ലിഉമ്മിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക്, ഉമ്മയുടെ അരികിലേക്ക് ഹലീമ വന്നു. എന്നാൽ വഅദത് ബിഹി, ഹലീമ നബിയെയും കൊണ്ട് മടങ്ങിപ്പോയി. ലിഅഹ്ലിഹ, ഹലീമയുടെ കുടുംബത്തിലേക്ക് തന്നെ. കമാ അറാദത്, അവർ ഉദ്ദേശിച്ചതുപോലെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റദാഅത്തിനെ കുറിച്ച്, നബിയെ മുലയൂട്ടിയ സംഭവം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരായിരുന്നു, ആരൊക്കെയായിരുന്നു മുലയൂട്ടിയിരുന്നത്? ഒന്ന്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം ഉമ്മ ആമിനയാണ്. നബിയെ മുലയൂട്ടിയ സ്ത്രീകളിൽ രണ്ടാമത്തെ സ്ത്രീ സുവൈബ എന്ന സ്ത്രീയായിരുന്നു. സുവൈബ, അവർ അബൂലഹബിന്റെ അടിമ സ്ത്രീയായിരുന്നു. അബൂലഹബ് നബിയുടെ പിതൃ സഹോദരനാണ്, ഉപ്പാന്റെ സഹോദരനാണ്. അബൂലഹബിന്റെ ഒരു അടിമ സ്ത്രീയായിരുന്നു സുവൈബ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുലയൂട്ടുന്നതിന് മുൻപ് ഹംസക്ക് മുലയൂട്ടിയിരുന്നു. അതുപോലെ നബിക്ക് മുലയൂട്ടിയതിനു ശേഷം അബൂസലമക്ക് മുലയൂട്ടിയിരുന്നു. അബൂസലമ ഇബ്നു അബ്ദുൽ അസദ് എന്ന സഹാബിക്ക് മുലയൂട്ടിയിരുന്നു. അപ്പൊ നോക്കൂ, ഹംസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടി ബന്ധത്തിലെ സഹോദരൻ കൂടിയാണ്, ഉപ്പാന്റെ സഹോദരനാണ്, അതോടൊപ്പം മുലകുടി ബന്ധത്തിലെ സഹോദരനാണ്. അതുകൊണ്ടാണ് ഹംസ റളിയല്ലാഹുവിന്റെ മകളെ വിവാഹം കഴിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് പറ്റുകയില്ല, കാരണം ഹംസ മുലകുടി ബന്ധത്തിലെ സഹോദരനാണ്. മുലകുടി ബന്ധത്തിലെ സഹോദരൻ ജനിച്ചാൽ ആ ബന്ധത്തിലുള്ള സഹോദരനെ പോലെയാണ്. റദാഅത്ത്, വിലാദത്ത് എന്തൊക്കെ ഹറാമാക്കുന്നോ അതെല്ലാം റദാഅത്ത് ഹറാമാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അഥവാ എനിക്ക് എന്റെ സഹോദരന്റെ മകളെ വിവാഹം ചെയ്തുകൂടാ, എനിക്ക് മഹ്റമാണ്, അവൾ എനിക്ക് മഹ്റമാണ്, ഞാൻ അവൾക്ക് മഹ്റമാണ്. അപ്പോ മുലകുടി ബന്ധത്തിലൂടെ ഹംസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹോദരനായിട്ടുണ്ട്. അതുപോലെ അബൂസലമയും, അബൂസലമ ഇബ്നു അബ്ദുൽ അസദ്, അദ്ദേഹത്തിന്റെ പേര് അബ്ദുള്ള എന്നാണ്, അബ്ദുള്ള ഇബ്നു അബ്ദുൽ അസദ്. അദ്ദേഹം ശ്രേഷ്ഠനായ സഹാബിയാണ്, മുഹാജിറുകളിൽപ്പെട്ട സഹാബിയാണ്. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മു സലമയെ നബി സല്ലല്ലാഹു അലൈഹി വിവാഹം ചെയ്തിരുന്നു. അവർക്കൊരു മകൾ ഉണ്ടായിരുന്നു, സൈനബ്. അപ്പൊ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി ചോദിച്ചു, ഉമ്മു ഹബീബ എന്ന സഹാബി ഭാര്യ, ഉമ്മു ഹബീബ എന്ന നബിയുടെ ഭാര്യ ചോദിച്ചത് കാണാം, നബിയെ നിങ്ങൾ സൈനബിനെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് ഞങ്ങൾ കേട്ടല്ലോ. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൈനബ് എന്റെ റബീബത്ത് അല്ല എങ്കിൽ കൂടി എനിക്ക് അവളെ വിവാഹം ചെയ്യാൻ പാടില്ല. റബീബത്ത് എന്നാൽ ആരാണ്? ഭാര്യയുടെ മകൾ. ഒരാൾ ഒരു സ്ത്രീയെ വിവാഹം ചെയ്താൽ ആ സ്ത്രീയുടെ മകൾ, ആദ്യത്തെ ഭർത്താവിലുള്ള മകൾ, ഇയാൾക്ക് മഹ്റമാണ്, വിവാഹം കഴിക്കാൻ പാടില്ല. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, ഇയാൾ ആ പെണ്ണിന്റെ ഉമ്മയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കണം. എങ്കിൽ മാത്രമേ പെണ്ണ്, ആ സ്ത്രീയുടെ മകൾ ഇയാൾക്ക് മഹറമാവുകയുള്ളൂ. അതേസമയം അതിനു മുൻപ് ഉമ്മയെ തലാക്ക് ചൊല്ലിയാൽ പിന്നെ മകളെ വിവാഹം കഴിക്കൽ ഹലാലാണ്. അല്ലെങ്കിൽ ഉമ്മ മരിച്ചുപോയി, മകളെ വിവാഹം കഴിക്കൽ ഹലാലാണ്. ശ്രദ്ധിക്കുക, ഒരാൾ ഒരു സ്ത്രീ വിവാഹം കഴിച്ചു, ആ സ്ത്രീക്ക് ആദ്യത്തെ ഭർത്താവിൽ ഒരു മകളുണ്ട്, ആ മകൾ ആ പെണ്ണിന്റെ ഉമ്മയുടെ പുതിയ ഭർത്താവിന് മഹറമാണ്, ആ പെണ്ണിന് വിവാഹം കഴിക്കാൻ പാടില്ല. പക്ഷെ ഒരു നിബന്ധന ഉണ്ട്, എന്താണത്? ഈ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ, വെറും നിക്കാഹ് മാത്രം കഴിഞ്ഞതുകൊണ്ട് ഉണ്ടാവുകയില്ല, മഹറമാവുകയില്ല. മറിച്ച് അങ്ങനെ സംഭവിച്ചാൽ മകൾ മഹറമായി തീരും. ആ സ്ത്രീ, ആ പെൺകുട്ടിയാണ് ഒരാളുടെ റബീബ് അല്ലെങ്കിൽ റബീബത്ത് എന്ന് പറയുക, വളർത്തുമകൻ, വളർത്തുമകൾ എന്ന അർത്ഥത്തിൽ. അപ്പൊ സൈനബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റബീബത്ത്, ഭാര്യ ഉമ്മു സലമയുടെ മകളാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ആ നിലക്ക് എനിക്ക് മഹറമാണ്, പക്ഷെ അത് അല്ലെങ്കിൽ കൂടി എനിക്ക് സൈനബിന് വിവാഹം ചെയ്യാൻ പാടില്ല. കാരണം സൈനബിന്റെ പിതാവ് അബൂ സലമ എന്റെ സഹോദരനാണ്. ഏത് നിലക്ക്? മുലകുടി ബന്ധത്തിലെ സഹോദരനാണ്. അബൂ സലമക്ക് സുവൈബ മുലയൂട്ടിയിട്ടുണ്ട്. അപ്പൊ സുവൈബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുർദിഅകളിൽ, മുല കൊടുത്ത സ്ത്രീകളിൽ ഒരു സ്ത്രീയാണ് സുവൈബ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുലയൂട്ടിയ ഈ സ്ത്രീ ഹംസക്കും മുലയൂട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. കാരണം ഹംസയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുലയൂട്ടുന്നതിന് മുമ്പാണ് ഹംസയെ മുലയൂട്ടിയത്. ഹംസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹിസല്ലമയുടെ ഉപ്പ അബ്ദുള്ളയുടെ അനുജനാണ്. ഹംസയുടെയും അനുജനാണ് ആര്? അബ്ബാസ്. അബ്ദുൽ മുത്തലിബിന്റെ ഏറ്റവും ഇളയ മകനാണ് ആര്? അബ്ബാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ചെറിയ പ്രായ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉപ്പാന്റെ സഹോദരനാണ്, പക്ഷേ ചെറിയ പ്രായ വ്യത്യാസം മാത്രമേ അബ്ബാസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് ഹലീമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോകുന്നതും മുലയൂട്ടുന്നതും. അത് ഒരു മനോഹരമായ ചരിത്രമാണ്, ഹലീമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുലയൂട്ടാൻ കൊണ്ടുപോയ ചരിത്രം. ഇൻഷാല്ലാ നമുക്കത് വരുന്ന ദർസിൽ വിശദീകരിക്കാം. വല്ലാഹു തആല അഅലം, വസല്ലല്ലാഹു വസല്ലം വബാരക അലാ അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.